പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ഒന്നാമത്തെ പ്രമാണം, നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് എന്ന പ്രമാണത്തിൻ്റെ വിശദീകരണമാണ് കഴിഞ്ഞ 4 പ്രഭാഷണങ്ങളിൽ നമ്മൾ കണ്ടത്. സ്വയം വെളിപ്പെടുത്തുന്ന ദൈവത്തിന് മനുഷ്യൻ കൊടുക്കുന്ന മറുപടിയാണ് വിശ്വാസം എന്ന് നമ്മൾ കണ്ടു. ആ വിശ്വാസം ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ, രക്ഷാകർമ്മത്തിൽ ഒക്കെ നമ്മൾ ഉറപ്പിച്ചിട്ടുണ്ട്. സ്രഷ്ടാവായ ദൈവത്തെ, രക്ഷിക്കുന്ന ദൈവത്തെ നമ്മൾ വിശ്വസിക്കുന്നു. ആ വിശ്വാസത്തിന് ഏറ്റവും ഉറച്ച അടിസ്ഥാനമായിട്ട് നമുക്കുള്ളത് യേശുവിൻ്റെ പുനരുത്ഥാനമാണ്. ആ ഉത്ഥാനത്തെക്കുറിച്ച് അപ്പസ്തോല സമൂഹം നൽകുന്ന സാക്ഷ്യം നമ്മുടെ വിശ്വാസത്തിന് അടിസ്ഥാനമായി നിൽക്കുന്നു. മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവനും ഇന്നും നമ്മുടെ മധ്യേ ജീവിക്കുന്നവനുമായ യേശുവാണ് വിശ്വാസത്തിലേക്ക് നമ്മെ ക്ഷണിക്കുന്നത്. ആ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ ആർക്കും സാധിക്കുകയില്ല എന്ന് ഹെബ്രായ ലേഖനത്തിൽ നമ്മൾ കണ്ടു. വിശ്വസിക്കുന്നവർ, ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് സമ്മാനം നൽകുമെന്നും വിശ്വസിക്കണം എന്ന് നമ്മൾ കണ്ടു. വിശ്വസിക്കാൻ വിഷമമുള്ള സാഹചര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞായിരുന്നു. മനുഷ്യൻ അനുഭവിക്കുന്ന തിന്മകൾ, അത്യാഹിതങ്ങൾ ഒക്കെ പലപ്പോഴും ദൈവമുണ്ടോ എന്നതിനെ ചോദിക്കുന്നതിന് കാരണമായി തീരുമെന്നും കണ്ടു. പക്ഷേ ഇതിനപ്പുറത്തേക്ക് നമ്മളെ നയിക്കുന്നതാണ് വിശ്വാസം. ദുഃഖങ്ങൾക്കും അത്യാഹിതങ്ങൾക്കും മരണത്തിനും അപ്പുറത്തേക്ക് നമ്മളെ കൈപിടിച്ച് നടത്തുന്നത് നമ്മുടെ വിശ്വാസമാണ്. മരണത്തിനു മറുകരെ എത്തിയവൻ അവിടെ നിന്ന് മടങ്ങി വന്ന് നമ്മളെ ക്ഷണിക്കുകയാണ്. നമുക്ക് വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് ആ വാഗ്ദാനങ്ങളിൽ നമ്മൾ അർപ്പിക്കുന്ന പ്രത്യാശയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിനു മുമ്പേ ഒരു കാര്യം കൂടി പറഞ്ഞു വയ്ക്കട്ടെ. വിശ്വസിക്കാൻ വിസമ്മതിക്കുന്നത് പല കാരണങ്ങളാലാണെന്ന് പറഞ്ഞു. പക്ഷെ ചിലപ്പോൾ മനഃപൂർവ്വം വിശ്വസിക്കാൻ വിസമ്മതിക്കുന്നവരുണ്ടാവും, വിശ്വാസത്തെ നിഷേധിക്കുന്നവരുണ്ടാവും. വിശ്വാസത്തിന് വിരുദ്ധമായ പാപങ്ങളെക്കുറിച്ച് സഭ പഠിപ്പിക്കുന്നുണ്ട്. വിശ്വാസത്തെ നിഷേധിക്കുന്നതിനെ നിരീശ്വരവാദമെന്നും നിരീശ്വരത്വം എന്ന് പറയാം. പ്രായോഗികമായ നിരീശ്വരത്വമുണ്ട്. ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നെങ്കിലും ഇല്ലാത്തതുപോലെ ജീവിക്കുന്നത്, അതിനെ നമ്മൾ പ്രായോഗിക നിരീശ്വരത്വം എന്ന് പറയും. താത്വികമായ നിരീശ്വരത്വമുണ്ട്. ദൈവം ഇല്ല എന്ന് മനഃപൂർവ്വം ഷഠിക്കുന്നവർ, അതും ഒരു വിശ്വാസം തന്നെയാണ്. ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്നതിനേക്കാളും പ്രയാസമാണ് പലപ്പോഴും ദൈവം ഇല്ല എന്ന് വിശ്വസിക്കാൻ. നിരീശ്വരവാദികൾ എന്ന് പറയുന്നവരും അടിസ്ഥാനമായി വിശ്വാസമുള്ളവരാണ്. കാരണം ഇതെല്ലാം താനേ ഉണ്ടായി എന്നൊരു വിശ്വാസമാണ്. ഇതിന് വിശ്വാസ സത്യങ്ങളെ നിഷേധിക്കുന്ന മറ്റു പല ഇതുമുണ്ട്. വിശ്വാസത്യാഗം, ഒരുപക്ഷെ എൻ്റെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ എൻ്റെ വിശ്വാസം ഏറ്റുപറഞ്ഞാൽ അതിലൂടെ എനിക്ക് ജീവൻ നഷ്ടപ്പെടും, അല്ലെങ്കിൽ എനിക്ക് നഷ്ടങ്ങളുണ്ടാകും എന്നൊരു സാഹചര്യത്തിൽ എൻ്റെ ജീവനും എൻ്റെ സ്വത്തും സംരക്ഷിക്കാൻ വേണ്ടി ഞാൻ വിശ്വാസം നഷ്ടപ്പെടുത്തുന്ന സാഹചര്യമുണ്ടാകും. വിശ്വാസത്യാഗം എന്നതിനെ വിളിക്കും. അപ്പോസ്റ്റസി, മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് വിശ്വാസം ത്യജിക്കുന്നവരാണ്. വിശ്വാസത്തിന് വിരുദ്ധമായ പ്രബോധനങ്ങളെ നമ്മൾ പാഷണ്ടത എന്ന് പറയും. ഹെരസി, കത്തോലിക്കാ സഭ വിശ്വാസ സത്യങ്ങളായി എടുത്തു പറഞ്ഞു പഠിപ്പിക്കുന്ന കാര്യങ്ങളെ നിഷേധിക്കുന്നതിനെയാണ് പൊതുവെ പാഷണ്ഡത എന്ന് പറയുക. വിശ്വാസവുമായി ബന്ധപ്പെട്ടാണ് ഇതിനെ കാണുന്നത്. മൂന്നാമതൊരു കാര്യം കൂടിയുണ്ട്, വിശ്വാസ സമൂഹത്തിൽ പിളർപ്പുണ്ടാക്കുന്നതിനെ സ്കിസം അഥവാ ശീഷ്മ എന്ന് പറയും. വിശ്വാസ സമൂഹത്തിൽ നിന്ന് വേർതിരിഞ്ഞ് സ്വന്തമായി വിശ്വാസത്തിലൂടെ കടന്നു പോകുന്നു. ഇതെല്ലാം സഭയുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട പദങ്ങളാണ്. പാഷണ്ഡതയും ശീഷ്മയും വിശ്വാസത്യാഗവും എല്ലാം. ഇതിനെല്ലാം ഉപരിയായി നമ്മൾ വിശ്വാസം നമ്മൾ ഏറ്റുപറയുന്നു. ആ വിശ്വാസം ഏറ്റുപറയുന്നതിലൂടെ വാസ്തവത്തിൽ നമ്മൾ പ്രത്യാശയാണ് പ്രകടമാക്കുന്നത്. സ്വയം വെളിപ്പെടുത്തുന്ന ദൈവത്തിന് കൊടുക്കുന്ന മറുപടിയാണ് വിശ്വാസമെങ്കിൽ ദൈവം നൽകുന്ന വാഗ്ദാനങ്ങൾക്ക് നൽകുന്ന മറുപടിയാണ് പ്രത്യാശ. വാഗ്ദാനങ്ങൾ നൽകുന്നവനാണ് ദൈവം. ദൈവം സ്വയം വെളിപ്പെടുത്തുക മാത്രമല്ല, രക്ഷകനായി നമുക്ക് വെളിപ്പെടുത്തുന്നുമുണ്ട്. എല്ലാം തന്നിലേക്ക് നയിക്കുന്നവനാണ്, നന്മ മാത്രം ആഗ്രഹിക്കുന്നവനാണ്. മനുഷ്യൻ്റെ ഈ പ്രപഞ്ചത്തിൻ്റെ ആത്യന്തികമായ നന്മയാണ് ദൈവം ലക്ഷ്യം വയ്ക്കുന്നത്. ആ നന്മ താൻ പ്രാവർത്തികമാക്കും, നടപ്പിലാക്കുമെന്നുള്ള വാഗ്ദാനങ്ങൾ ദൈവം നൽകിയിട്ടുണ്ട്. ബൈബിള് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ വാഗ്ദാനങ്ങളുടെ ഗ്രന്ഥമാണ്. ആരംഭം മുതൽ അവസാനം വരെ വാഗ്ദാനങ്ങളുടെ ഒരു ശൃംഖലയാണ് നമ്മൾ ബൈബിളിൽ കാണുന്നത്. ഉൽപ്പത്തി പുസ്തകം 3:15 വാക്യത്തിലാണ് നമ്മൾ ഈ വാഗ്ദാനം ആദ്യമേ കാണുക. എല്ലാം നന്മയായി സൃഷ്ടിച്ചു, പറുദീസായിലാക്കിയ ദൈവം മനുഷ്യന് നൽകിയ കൽപ്പന, ആ കൽപ്പന ലംഘിച്ച് ദൈവത്തിൽ നകന്നുപോയ മനുഷ്യന് ദൈവം നൽകുന്ന ആദ്യത്തെ വാഗ്ദാനം നമ്മളിവിടെ കാണും. ഉൽപ്പത്തി പുസ്തകം 3:15 സർപ്പത്തിന് കൊടുക്കുന്ന ശിക്ഷയുടെ ഭാഗമായിട്ടാണ് ഈ വാഗ്ദാനം പ്രകടമാകുന്നത്. ദൈവമായ കർത്താവ് സർപ്പത്തോട് വീണ്ടും പറഞ്ഞു, ഇത് ചെയ്തതുകൊണ്ട് നീ എല്ലാ കന്നുകാലികളുടെയും വന്യമൃഗങ്ങളുടെയും ഇടയിൽ ശപിക്കപ്പെട്ടതായിരിക്കും. നീ മണ്ണിലിഴഞ്ഞു നടക്കും, ജീവിതകാലം മുഴുവൻ നീ പൊടി തിന്നും. ഇതൊരു ശിക്ഷാവിധിയാണ്. തുടർന്നാണ് വാഗ്ദാനം. നീയും നിന്റെ സന്തതിയും തമ്മിലും, നീയും സ്ത്രീയും തമ്മിലും, നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും, അവൻ നിന്റെ തല തകർക്കും. സർപ്പത്തിൻ്റെ തല തകർക്കും എന്ന വാഗ്ദാനം, തിന്മയുടെ മേൽ മനുഷ്യന് ആത്യന്തികമായി ദൈവം തന്നെ വിജയം നൽകും എന്ന വാഗ്ദാനമാണ്. തിന്മയായിരിക്കുകയില്ല അവസാനം വിജയിക്കുന്നത്. മരണത്തിൻ്റെതല്ല അവസാനത്തെ വാക്ക്. പ്രത്യക്ഷത്തിൽ തിന്മയും മരണവുമൊക്കെ കൂടുതൽ ശക്തമായി തോന്നുന്നെങ്കിലും യഥാർത്ഥത്തിൽ നന്മയാണ് തിന്മയേക്കാൾ ശക്തം, ജീവനാണ് മരണത്തെക്കാൾ ശക്തം. മരണത്തിൻ്റെ മേൽ ജീവൻ വിജയം വരിക്കും എന്ന വാഗ്ദാനമാണ് ഉൽപ്പത്തി പുസ്തകം 3:15 വാക്യത്തിൽ നമ്മൾ കാണുന്നത്. ദൈവം തൻ്റെ വാഗ്ദാനങ്ങൾ അനേകം തവണ ആവർത്തിക്കുന്നതായിട്ട് ബൈബിൾ രേഖപ്പെടുത്തുന്നുണ്ട്. രണ്ടാമത് നമ്മൾ കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 8:10 പ്രളയത്തിൻ്റെ അവസാനം ദൈവം നൽകുന്ന ഒരു വാഗ്ദാനം പോലെ. 8:21-22 വാക്യങ്ങൾ, ഇപ്പോൾ ചെയ്തതുപോലെ ജീവജാലങ്ങളെയെല്ലാം ഇനി ഒരിക്കലും ഞാൻ നശിപ്പിക്കുകയില്ല. ഭൂമി ഉള്ളിടത്തോളം കാലം വിതയും കൊയ്ത്തും ചൂടും തണുപ്പും വേനലും വർഷവും രാവും പകലും നിലയ്ക്കുകയില്ല. ഈ പ്രപഞ്ച സംവിധാനത്തിന് ദൈവം മാറ്റം വരുത്തുകയില്ല. 9:9-10 വാക്യങ്ങൾ, ഞാനിതാ ഒരു ഉടമ്പടി ചെയ്യുന്നു, അതോടൊപ്പം നിന്റെ കൂടെ പെട്ടകത്തിൽ നിന്ന് പുറത്തു വന്ന ജീവനുള്ള സകലതിനോടും. ഇപ്പോൾ ദൈവം നൽകുന്ന ഉറപ്പുള്ള ഉടമ്പടി ഇതാണ്. 17 വാക്യം, ഭൂമുഖത്തുള്ള സകല ജീവികളുമായി ഞാൻ സ്ഥാപിച്ചിരിക്കുന്ന ഉടമ്പടിയുടെ അടയാളമായിരിക്കും ഇത് മഴവില്ല്. അപ്പോൾ ദൈവം ഈ പ്രപഞ്ചത്തിൽ തന്നെ ഒരു അടയാളം നൽകിയിരിക്കുന്നതാണ് തൻ്റെ വാഗ്ദാനങ്ങൾ പൂർത്തിയാക്കും എന്നതിന്. ഇത് സാവകാശം ഒരു വ്യക്തിയിൽ കേന്ദ്രീകൃതമാകുന്നത് നമ്മൾ കാണും. അബ്രാഹാം എന്ന വ്യക്തിയെ ദൈവം വിളിച്ചുകൊണ്ട് ഈ വാഗ്ദാനങ്ങൾ ആവർത്തിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 12:1-3 വാക്യങ്ങളിൽ ഈ വാഗ്ദാനത്തിൻ്റെ രത്ന ചുരുക്കം കാണും. ദൈവം നൽകുന്ന വാഗ്ദാനങ്ങളുടെ സമാഹാരമായി, സംഗ്രഹമായി 3 കാര്യങ്ങൾ എടുത്തു പറയാം. 1, അബ്രാഹത്തിന് ദൈവം സ്വന്തമായി ഒരു രാജ്യം നൽകും. 2, അബ്രാഹത്തെ ഒരു വലിയ ജനതയുടെ പിതാവാക്കും, ഒരു ജനത അവരിൽ നിന്ന് ഉത്ഭവിക്കും. 3, അബ്രാഹത്തിലൂടെ എല്ലാ ജനതകളെയും ദൈവം അനുഗ്രഹിക്കും. തന്നിൽ നിന്ന് അകന്നുപോയ മനുഷ്യരെ തന്നിലേക്ക് ദൈവം അടുപ്പിക്കും. ദൈവം എല്ലാവരുടെയും ദൈവമായിരിക്കും, എല്ലാവരോടും ഒന്നിച്ചായിരിക്കും. ആ പ്രവർത്തനത്തിൻ്റെ ചരിത്രമാണ് നമ്മൾ രക്ഷാചരിത്രം എന്ന് വിളിക്കുക. അബ്രാഹത്തിന് നൽകിയ വാഗ്ദാനം ഇസഹാക്കിന് ആവർത്തിച്ചു. പിന്നീട് യാക്കോബിനും ഈ വാഗ്ദാനം ദൈവം ആവർത്തിച്ചു കൊടുക്കുന്നതായിട്ട് കാണും. ഉദാഹരണത്തിന് ഉൽപ്പത്തി പുസ്തകം 28:10, സ്വന്തം സഹോദരനെ ഭയന്ന് ഹാരാനിലേക്ക് ഒളിച്ചോടിയ യാക്കോബ് വഴിമധ്യേ തളർന്നു കിടന്ന് ഉറങ്ങി. 28:13-15 വാക്യങ്ങളിൽ ഇവിടെ ഒരു വാഗ്ദാനം നമ്മൾ കാണും. ഗോവണിയുടെ മുകളിൽ നിന്നുകൊണ്ട് ദൈവം അരുളി ചെയ്തു, ഉറങ്ങിക്കിടന്നവൻ്റെ മുകളിൽ സ്വർഗം തുറന്നു. ആ സ്വർഗത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്ന ഒരു ഗോവണി, ആ ഗോവണിയുടെ മുകളിൽ പ്രത്യക്ഷപ്പെട്ട ദൈവം. ദൈവം ഇപ്രകാരം അരുളി ചെയ്തു, ഞാൻ നിന്റെ പിതാവായ അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും ദൈവമായ കർത്താവാണ്. നീ കിടക്കുന്ന ഈ മണ്ണ് നിനക്കും നിന്റെ സന്തതികൾക്കും ഞാൻ നൽകും. നിന്റെ സന്തതികൾ ഭൂമിയിലെ പൂഴി പോലെ എണ്ണമറ്റവയായിരിക്കും. കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും നിങ്ങൾ വ്യാപിക്കും. നിന്നിലൂടെയും നിന്റെ സന്തതികളിലൂടെയും ഭൂമിയിലെ ഗോത്രങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടും. ഇതാ ഞാൻ നിന്നോടുകൂടെയുണ്ട്. നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ കാത്തു രക്ഷിക്കും. നിന്നെ ഈ നാട്ടിലേക്ക് തിരികെ കൊണ്ടുവരും. നിന്നോട് പറഞ്ഞത് ഒക്കെ നിറവേറ്റുന്നതുവരെ ഞാൻ നിന്നെ കൈവിടിയുകയില്ല. ഞാൻ നിന്നോടുകൂടെ ഉണ്ടാകും, ഞാൻ നിന്നെ കൈവെടിയുകയില്ല. ഇതാണ് ദൈവം ഓരോ വ്യക്തിക്കും നൽകുന്ന വാഗ്ദാനം. ഇത് പിന്നീട് മോശയെ വിളിക്കുമ്പോൾ മോശയോട് പറയും, ജോഷുവയ്ക്ക് നൽകും, എല്ലാ പ്രവാചകന്മാർക്കും പിതാക്കന്മാർക്കും നേതാക്കന്മാർക്കും നൽകുന്ന വാഗ്ദാനമാണ്, ഞാൻ കൂടെ ഉണ്ടായിരിക്കും, ഞാൻ നിങ്ങളെ ഒരിക്കലും കൈവെടിയുകയില്ല. ഇപ്രകാരമുള്ള വാഗ്ദാനങ്ങൾ നൽകുന്ന ദൈവത്തിലാണ് മനുഷ്യൻ പ്രത്യാശ അർപ്പിക്കുന്നത്. ചില സങ്കീർത്തനങ്ങൾ ഉദാഹരണമായിട്ടെടുക്കട്ടെ. 31 സങ്കീർത്തനത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ ഈ വാഗ്ദാനം കാണും. 24 വാക്യം, സങ്കീർത്തനം 31:24, കർത്താവിനെ കാത്തിരിക്കുന്നവരെ ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ. ദൈവം നൽകുന്ന വാഗ്ദാനങ്ങൾ ഉടനെ പൂർത്തിയായി എന്ന് വരില്ല, കാത്തിരിക്കേണ്ടതുണ്ട്. ദൈവത്തിൻ്റെ സമയം അല്ല നമ്മുടെ സമയം. നമ്മുടെ സമയം ദൈവത്തിൻ്റെ സമയത്തിന് വിധേയമാക്കണം. അതുകൊണ്ടാണ് കർത്താവിനെ കാത്തിരിക്കുന്നവരെ ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ എന്ന് പറയുന്നത്. 33 സങ്കീർത്തനം 18 വാക്യം, ഇതാ തന്നെ ഭയപ്പെടുന്നവരെയും തൻ്റെ കാരുണ്യത്തിൽ പ്രത്യാശ വയ്ക്കുന്നവരെയും കർത്താവ് കടാക്ഷിക്കുന്നു. കർത്താവിന് വേണ്ടി കാത്തിരിക്കാൻ പഠിക്കണം. എന്തേ എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ പ്രതീക്ഷിക്കുന്നത് പോലെ നന്മ സംഭവിക്കുന്നില്ല. എന്തേ എൻ്റെ പ്രതീക്ഷ എൻ്റെ പ്രാർത്ഥന പ്രതീക്ഷകൾക്ക് ഒത്തു ഉയരുന്നില്ല. ഞാൻ ചോദിക്കുന്നതിനെന്തേ കർത്താവിനെ മറുപടി നൽകുന്നില്ല എന്ന ചോദ്യങ്ങളൊക്കെ ഉയരുമ്പോൾ സങ്കീർത്തകനോടൊപ്പം നമുക്കും പറയാൻ സാധിക്കണം, ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുക. 42 സങ്കീർത്തനത്തിൽ നമ്മൾ വീണ്ടും കാണും. 42 സങ്കീർത്തനം 5 വാക്യം, എൻ്റെ ആത്മാവെ നീ എന്തിനു വിഷാദിക്കുന്നു, നീ എന്തിനു നെടുവീർപ്പെടുന്നു, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, എൻ്റെ സഹായവും ദൈവവുമായ അവിടുത്തെ ഞാൻ വീണ്ടും പുകഴ്ത്തും. ദുഃഖങ്ങളുണ്ടാവുമ്പോൾ നിരാശപ്പെടുകയല്ല, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുകയാണ് വേണ്ടത്. എന്തിനു നീ വിഷാദിക്കുന്നു, എന്തിനു നീ നെടുവീർപ്പെടുന്നു, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. ഈ പ്രത്യാശ നമ്മളെ ഒരിക്കലും നിരാശപ്പെടുത്തുകയില്ല. യേശയ്യാവിൻ്റെ പുസ്തകം 49 അധ്യായത്തിൽ കർത്താവിൻ്റെ വാക്കുകൾ നമ്മൾ ഇപ്രകാരം കാണും. 49:14-16 വാക്യങ്ങൾ, സിയോൻ പറഞ്ഞു, കർത്താവ് എന്നെ ഉപേക്ഷിച്ചു, എൻ്റെ കർത്താവ് എന്നെ മറന്നു കളഞ്ഞു. മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല, ഇതാ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അമ്മ തൻ്റെ കുഞ്ഞിനെ ഉള്ളം കയ്യിൽ കൊണ്ടു നടക്കുന്നത് പോലെ നമ്മെ കയ്യിൽ താങ്ങുന്നവനാണ് ദൈവം എന്ന് പ്രവാചകനിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ ദൈവത്തിലാണ് നമ്മൾ പ്രത്യാശ വയ്ക്കുക. 130 സങ്കീർത്തനം പ്രത്യാശയെക്കുറിച്ച് നമ്മളോട് ഇപ്രകാരം പറയും. 130 സങ്കീർത്തനം 5-7 വരെയുള്ള വാക്യങ്ങൾ, ഞാൻ കാത്തിരിക്കുന്നു, എൻ്റെ ആത്മാവ് കർത്താവിനെ കാത്തിരിക്കുന്നു, അവിടുത്തെ വാഗ്ദാനത്തിൽ ഞാൻ പ്രത്യാശ അർപ്പിക്കുന്നു. പ്രഭാതത്തിന് വേണ്ടി കാത്തിരിക്കുന്ന കാവൽക്കാരേക്കാൾ ആകാംക്ഷയോടെ ഞാൻ കർത്താവിനെ കാത്തിരിക്കുന്നു. പ്രഭാതത്തിന് വേണ്ടി കാത്തിരിക്കുന്ന കാവൽക്കാരേക്കാൾ ആകാംക്ഷയോടെ ഇസ്രായേൽ കർത്താവിനെ കാത്തിരിക്കട്ടെ. കാവൽക്കാരൻ പ്രഭാതത്തിന് വേണ്ടി കാത്തിരിക്കുന്നത് പുതിയ കാവൽക്കാരൻ വരികയും തൻ്റെ ജോലിയിൽ നിന്ന് വിശ്രമിക്കുകയും ചെയ്യാൻ കഴിയുന്ന പ്രത്യാശയോടെയാണ്. അങ്ങനെ കാവൽക്കാരൻ പ്രഭാതത്തിന് വേണ്ടി കാത്തിരിക്കുന്നതിനേക്കാളും വലിയ ആകാംക്ഷയോടെ നമ്മൾ കാത്തിരിക്കുകയാണ് കർത്താവിന് വേണ്ടി. കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നത് ഒരിക്കലും വ്യർത്ഥമാവുകയില്ല. കാരണം അവൻ്റെ വാഗ്ദാനത്തിൽ പ്രത്യാശ വെച്ചുകൊണ്ടാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഇങ്ങനെ കാത്തിരുന്ന ഒരു ജനത്തിന് ദൈവം നൽകുന്ന ഉറപ്പ് വിലാപങ്ങളുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കും. വിലാപങ്ങളുടെ പുസ്തകം 3:22-25 വരെയുള്ള വാക്യങ്ങൾ, കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുകയില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല, ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്, അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. കർത്താവാണ് എൻ്റെ ഓഹരി, അവിടുന്നാണ് എൻ്റെ പ്രത്യാശ എന്ന് ഞാൻ പറയും. തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ തേടുന്നവർക്കും കർത്താവ് നല്ലവനാണ്. കർത്താവിൻ്റെ രക്ഷയെ ശാന്തമായി കാത്തിരിക്കുന്നത് ഉത്തമം. കർത്താവിന് വേണ്ടി കാത്തിരിക്കുക, കാത്തിരിക്കാൻ പഠിക്കണം, ക്ഷമയോടെ കാത്തിരിക്കണം. പ്രവാചകന്മാരിലൂടെ നമ്മളെ വീണ്ടും വീണ്ടും അനുസ്മരിപ്പിക്കുന്നതും പഠിപ്പിക്കുന്നതും ഇതാണ്. ഹോസിയ പ്രവാചകൻ്റെ പുസ്തകം 12 നമ്മളിപ്രകാരം വായിക്കും, ആകയാൽ നിന്റെ ദൈവത്തിൻ്റെ സഹായത്തോടെ തിരിച്ചു വരിക, നീതിയും സ്നേഹവും മുറുകെ പിടിക്കുക, നിന്റെ ദൈവത്തിനു വേണ്ടി നിരന്തരം കാത്തിരിക്കുക. പ്രത്യാശ നമ്മളെ നിരാശപ്പെടുത്താതെ കർത്താവിന് വേണ്ടി കാത്തിരിക്കാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുകയാണ്. പലപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി കിട്ടുന്നില്ല, പ്രതീക്ഷകൾക്കൊത്ത് പ്രാർത്ഥനകൾ കേൾക്കപ്പെടുന്നില്ല. ഇങ്ങനൊരു സാഹചര്യമാണ് ഹബക്കുക്ക് പ്രവാചകൻ്റെ പുസ്തകം 2 നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. 2:1-4 വരെയുള്ള വാക്യങ്ങൾ, ഞാൻ എൻ്റെ കാവൽ ഗോപുരത്തിൽ നിലയുറപ്പിക്കും, അവിടുന്ന് എന്നോട് എന്തു പറയുമെന്നും എൻ്റെ ആവലാതിയെക്കുറിച്ച് അവിടുന്ന് എന്തു മറുപടി നൽകുമെന്നും അറിയാൻ ഞാൻ കാത്തിരിക്കുന്നു. കർത്താവ് എനിക്ക് ഉത്തരമരുളി, ദർശനം രേഖപ്പെടുത്തുക, ഓടുന്നവന് പോലും വായിക്കത്തക്ക വിധം ഫലകത്തിൽ വ്യക്തമായി എഴുതുക. ദർശനം അതിൻ്റെ സമയം പാർത്തിരിക്കുകയാണ്, ആ സമയം അടുത്തുകൊണ്ടിരിക്കുന്നു, അതിന് മാറ്റമുണ്ടാവുകയില്ല, അത് വൈകുന്നെങ്കിൽ അതിനായി കാത്തിരിക്കുക. കർത്താവ് പറഞ്ഞത് നിറവേറുക തന്നെ ചെയ്യും. അവിടുന്ന് വാഗ്ദാനങ്ങൾ വിശ്വസ്തനാണ്, അവിടുന്ന് വാക്കുപാലിക്കുന്നവനാണ്. ആ വാക്കുപാലിക്കുന്ന കർത്താവിൽ വിശ്വസിക്കണം, പ്രത്യാശ വയ്ക്കണം. ആ പ്രത്യാശയാണ് ഹബക്കുക്ക് പ്രവാചകൻ്റെ പുസ്തകം 3:17-18 വാക്യങ്ങൾ രേഖപ്പെടുത്തുന്നത്. അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും, മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും, ഒലിവുമരത്തിൽ കായ്കളില്ലാതായാലും, വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും, ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാലും, കന്നുകാലികൾ തൊഴുത്തിലില്ലാതായാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും. കർത്താവിൽ പ്രത്യാശ വയ്ക്കുക, കർത്താവിൽ സന്തോഷിക്കുക, ഇതാണ് പ്രവാചകന്മാരിലൂടെ നമ്മോട് പറഞ്ഞു തരുന്നത്. ഈ പ്രത്യാശകളെല്ലാം പലപ്പോഴും ഭൗതികമായ ജീവിതത്തെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു. ദീർഘകാലം ജീവിക്കുക, സൗഖ്യം ലഭിക്കുക, നാട് കിട്ടുക, സ്വന്തമായ ദേശമുണ്ടാവുക. പക്ഷേ ഇതിനൊക്കെ അപ്പുറത്തേക്ക് വിളിക്കുന്നവനാണ് ദൈവം. യേശുവിലൂടെയാണ് സനാതനമായ വാഗ്ദാനങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. യേശു നൽകിയ വാഗ്ദാനങ്ങൾ എത്രയോ എത്രയോ വാഗ്ദാനങ്ങൾ. ഞാൻ കൂടെ ഉണ്ടായിരിക്കും, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്ന് പറയുന്ന വാഗ്ദാനം. അനാഥരായി വിടുകയെന്ന് മാത്രമല്ല, ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ എൻ്റെ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. പിതാവിൻ്റെ ഭവനത്തിൽ ധാരാളം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ പറയുമായിരുന്നു എന്ന് പറഞ്ഞ് തുടങ്ങുന്ന യേശുവിൻ്റെ വിടവാങ്ങൽ പ്രസംഗം. അതിനു മുമ്പേ മറ്റൊന്ന് രണ്ട് വാഗ്ദാനങ്ങൾ ഞാൻ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിൽ 35-ാമത്തെ വാക്യം ഇപ്രകാരം കാണും. യേശു അവരോട് പറഞ്ഞു, ഞാനാണ് ജീവൻ്റെ അപ്പം. എൻ്റെ അടുത്തു വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല. ഒരിക്കലും വിശക്കുകയും ദാഹിക്കുകയും ചെയ്യാതെ നിത്യമായ സമൃദ്ധി, നിത്യമായ ജീവൻ നൽകുന്നത് യേശുവിലുള്ള വിശ്വാസമാണ്. 40-ാമത്തെ വാക്യം, പുത്രനെ കാണുകയും അവൻ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ആരോ അവന് നിത്യജീവൻ ഉണ്ടാകണമെന്നതാണ് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. അന്ത്യദിനത്തിൽ ഞാൻ അവനെ ഉയർപ്പിക്കും. മരണത്തിനപ്പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന വാഗ്ദാനം. മരിച്ചാലും നിങ്ങൾ എന്നോടുകൂടി ആയിരിക്കുമെന്നും, മരിച്ച് കല്ലറയിലടക്കപ്പെട്ടവനെയും ഞാൻ ഉയർപ്പിക്കുമെന്നും ഉള്ള യേശുവിൻ്റെ വാഗ്ദാനം. 50-ാമത്തെ വാക്യം, മനുഷ്യൻ ഭക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പമാണ് ഇത്. ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല. സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പം ഞാനാണ്. 54-ാമത്തെ വാക്യം, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. ഈ നിത്യജീവനും നിത്യമായ നിലനിൽപ്പുമാണ് നമുക്ക് നൽകുന്ന പ്രത്യാശ. ആ പ്രത്യാശയ്ക്ക് അടിസ്ഥാനമായി നിൽക്കുന്നത് യേശുവിൻ്റെ ഉത്ഥാനവുമാണ്. മരണത്തെ കീഴടക്കിയവനാണ്, മരണത്തെ ജയിച്ചവനാണ് നമ്മോട് പറയുക, ഞാൻ നിങ്ങളെ ഉയർപ്പിക്കുമെന്ന്. ഈ പ്രത്യാശ നമ്മുടെ ഹൃദയത്തിൽ സ്ഥായിയായി സ്ഥിരമായി നിൽക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താലാണ്. റോമക്കാർക്കെഴുതിയ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് ഇപ്രകാരം പറയും, 5-ാം അധ്യായം 1-5 വരെയുള്ള വാക്യങ്ങളിൽ, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട നാം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി ദൈവവുമായി സമാധാനത്തിലായിരിക്കാം. നമുക്ക് കൈവന്നിരിക്കുന്ന ഈ കൃപയിലേക്ക് അവൻ മൂലം വിശ്വാസത്താൽ നമുക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു. ദൈവമഹത്വത്തിൽ പങ്കുചേരാം എന്ന പ്രത്യാശയിൽ നമുക്ക് അഭിമാനിക്കാം. മാത്രമല്ല, കഷ്ടതകളിലും നാം അഭിമാനിക്കുന്നു. എന്തെന്നാൽ കഷ്ടത സഹനശീലവും, സഹനശീലം ആത്മധൈര്യവും, ആത്മധൈര്യം പ്രത്യാശയും നൽകുന്നു. പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് നാം അറിയുന്നു. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. നമ്മളെ ഒരിക്കലും നിരാശരാക്കാതിരിക്കുന്നതാണ് ദൈവം നൽകുന്ന പ്രത്യാശ. ആ പ്രത്യാശയുടെ അടിസ്ഥാനമായി നമുക്ക് നൽകിയിരിക്കുന്നത് അവിടുത്തെ ആത്മാവിനെയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമുക്കെല്ലാവർക്കും സൗജന്യമായി നൽകപ്പെട്ടിരിക്കുകയാണ്. എല്ലാ ക്ലേശങ്ങളിലും എല്ലാ ദുഃഖങ്ങളിലും നമ്മളെ ആശ്വസിപ്പിക്കാനും ശക്തിപ്പെടുത്താനും നിത്യജീവനിലേക്ക് നമ്മെ നയിക്കാനും വേണ്ടി ദൈവം നൽകിയിരിക്കുന്ന ശക്തി തന്നെയാണ് പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവിലൂടെയാണ് നമ്മൾ നവീകരിക്കപ്പെടുന്നത്. ഈ ആത്മാവാണ് നമ്മളെ ശക്തിപ്പെടുത്തുന്നത്, പ്രത്യാശയിൽ നമ്മളെ ജീവനുള്ളവരാക്കി തീർക്കുന്നത്. ഈ പ്രത്യാശ ഒരു വ്യക്തിയെ സംബന്ധിച്ചോ ഒരു സമൂഹത്തെ സംബന്ധിച്ചോ മാത്രമല്ല, സകല മനുഷ്യരെയും സൃഷ്ടപ്രപഞ്ചത്തെയും മുഴുവനും ഉദ്ദേശിച്ചുള്ളതാണ്. റോമക്കാർക്കെഴുതിയ ലേഖനം 8-ാമത്തെ അധ്യായം 23-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം നമ്മൾ കാണും, ആത്മാവിൻ്റെ ആദ്യഫലം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരങ്ങളുടെ വീണ്ടെടുപ്പാകുന്ന പുത്രത്വ ലബ്ധി പ്രതീക്ഷിച്ചുകൊണ്ട് ആന്തരികമായി വിലപിക്കുന്നു. ഈ പ്രത്യാശയിലാണ് നാം രക്ഷ പ്രാപിക്കുന്നത്. കണ്ടു കഴിഞ്ഞാൽ പിന്നെ പ്രത്യാശ പ്രത്യാശയല്ല. താൻ കാണുന്നതിനെ ഒരുവൻ എന്തിനു പ്രത്യാശിക്കണം? എന്നാൽ കാണാത്തതിനെയാണ് നാം പ്രത്യാശിക്കുന്നതെങ്കിൽ അതിനുവേണ്ടി നാം സ്ഥിരതയോടെ കാത്തിരിക്കണം. 1-ാം പ്രമാണം നമുക്ക് നൽകുന്ന പാഠം ഇതാണ്, പ്രത്യാശയുള്ളവരായിരിക്കണം. ഈ പ്രത്യാശ ഈ പ്രപഞ്ചത്തെ മുഴുവനും ബാധിക്കുന്നതാണ്. ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മം മുഴുവനും ഒരു വലിയ നവീകരണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. പ്രത്യാശയോടുകൂടി ദൈവം നൽകിയ പ്രത്യാശയിൽ ആശ്രയിച്ചുകൊണ്ട് 2 വാക്യങ്ങൾ കൂടി ഞാൻ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. വെളിപാട് പുസ്തകം 7-ാമത്തെ അധ്യായം 15-16 വാക്യങ്ങൾ ഇപ്രകാരമാണ്, നിങ്ങൾ കാണുക. സിംഹാസനസ്ഥൻ തൻ്റെ സാന്നിധ്യത്തിൻ്റെ കൂടാരത്തിൽ അവർക്ക് അഭയം നൽകും. ഒരിക്കലും അവർക്ക് വിശക്കുകയോ ദാഹിക്കുകയില്ല. വെയിലോ ചൂടോ അവരുടെ മേൽ പതിക്കുകയില്ല. മരണമില്ലാത്ത, വെയിലും ചൂടുമേൽക്കാത്ത വലിയ സന്തോഷത്തിൻ്റെ ഒരു വാഗ്ദാനമാണ് വെളിപാട് പുസ്തകം 7-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടത്. ഇതെല്ലാം കൂടി 21-ാം അധ്യായത്തിൽ നമ്മൾ വീണ്ടും കാണും. 21-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ ഒരു പുതിയ ആകാശവും ഒരു പുതിയ ഭൂമിയും കണ്ടു എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ആ ഭാഗം. 3-ാം വാക്യം, ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോടുകൂടെ, അവിടുന്ന് അവരോടൊത്ത് വസിക്കും, അവർ അവിടുത്തെ ജനമായിരിക്കും, അവിടുന്ന് അവരോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണീർ തുടച്ചു നീക്കും. ഇനി മരണം ഉണ്ടായിരിക്കുകയില്ല, ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല. പഴയതെല്ലാം കടന്നുപോയി. കടന്നുപോകുന്ന പഴയ സൃഷ്ടിയുടെ ഭാഗമാണ് നമ്മൾ അനുഭവിക്കുന്ന ദുഃഖങ്ങളും വേദനകളും ദുരന്തങ്ങളും ദുരിതങ്ങളും രോഗങ്ങളുമെല്ലാം. ഇതെല്ലാം കടന്നുപോകും. ഇതില്ലാത്ത ഒരു പുതിയ നാള് ഉണ്ടാവും. അത് ഉറപ്പാണ്. ആ ഉറപ്പാണ് വിശ്വാസത്തിൽ നമുക്ക് ലഭിക്കുന്നത്. പ്രത്യാശിക്കുന്നവർ ലഭിക്കും എന്ന ഉറപ്പ്, അതിന് വിശ്വാസം ഉണ്ടാകണം. ആ വിശ്വാസം നമ്മളെ ഒരിക്കലും നിരാശപ്പെടുത്തുകയില്ല. കാരണം ദൈവം തന്നെ നൽകിയിരിക്കുന്നതാണ് ഈ ഉറപ്പ് തൻ്റെ പുത്രനിലൂടെ. പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുന്നത് സാഹചര്യങ്ങളുണ്ടാവാം നമ്മുടെ ജീവിതത്തിൽ. വിശ്വാസം ദുർബലമാകുമ്പോൾ പ്രത്യാശ നഷ്ടപ്പെടും. പ്രത്യാശ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. പലപ്പോഴും ഭൗതിക മാത്രമായ കാര്യങ്ങളിൽ പ്രത്യാശ വെച്ച് അത് ലഭിക്കാതെ പോകുമ്പോൾ നിരാശയിലാണ്ട് പോകുന്ന സമൂഹം. പ്രതീക്ഷിച്ച മാർക്ക് കിട്ടാത്തതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്ന കുഞ്ഞുങ്ങളുടെ കഥ നമ്മൾ വായിക്കാറുണ്ട്. വാങ്ങിയ കടം തിരിച്ചു വിട്ടാൻ സാധിക്കാത്തതിൻ്റെ പേരിൽ കൂട്ടമായി ആത്മഹത്യ ചെയ്യുന്ന കുടുംബങ്ങളുടെ കഥ നമ്മൾ വായിക്കാറുണ്ട്. രോഗം ബാധിച്ചിരിക്കുന്നു, മാറാരോഗമാണെന്നറിയുമ്പോൾ ജീവൻ ഒടുക്കിക്കളയുന്നവരുടെ കഥകളും നമ്മൾ നിരന്തരം എന്ന പോലെ കേൾക്കാറുണ്ട്. വിശ്വാസം ക്ഷയിക്കുന്നിടത്ത് പ്രത്യാശയില്ലാതാവും. പിന്നെ നിരാശയാണ് അവശേഷിക്കുന്നത്. നിരാശ ദൈവത്തിൽ നിന്ന് വരുന്നതല്ല, നിരാശയാണ് വലിയ പ്രലോഭനമെന്ന് ഓർക്കുക. ജീവൻ്റെ നാഥനൊരിക്കലും നമ്മൾ നിരാശപ്പെടുത്തുകയില്ല. ജീവൻ നൽകിയവൻ ആ ജീവൻ സംരക്ഷിക്കുകയും നിലനിർത്തുകയും നിത്യജീവനിലേക്ക് നമ്മളെ നയിക്കുകയും ചെയ്യും. നമ്മളെ നിരാശയിലേക്ക് മരണത്തിലേക്ക് നയിക്കുന്നത് ദൈവമല്ല, പിശാചാണെന്ന് ഓർക്കുക. അവൻ നുണയനും നുണയുടെ പിതാവുമാണ്, ആരംഭം മുതലേ കൊലപാതകിയുമാണ്. അപ്പോൾ നിരാശയിൽ പെട്ടുപോകുന്നെങ്കിൽ ഓർക്കണം, അത് വലിയ പ്രലോഭനമാണ്. എന്തിൻ്റെ പേരിലും ആവട്ടെ, ഒരിക്കലും നമുക്ക് നിരാശപ്പെടാൻ അവകാശമില്ല, നിരാശപ്പെടേണ്ട കാര്യമില്ല. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഇതാ ഞാൻ നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കും. നീ അഗ്നിയിലൂടെ കടന്നു പോയാൽ നിനക്ക് പൊള്ളലേൽക്കാതിരിക്കാൻ ഞാൻ നിന്റെ കൂടി ഉണ്ടാവും. മരണത്തിനപ്പുറത്തേക്ക് നയിക്കാൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം. മരണത്തിൻ്റെ അപ്പുറത്തേക്ക് കടന്നു പോയിട്ട് മടങ്ങി വന്നവനാണ് കർത്താവായ യേശു. മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്ത ആ നാഥനാണ് പറയുക, ഇതാ ഞാൻ നിങ്ങളോട് കൂടിയുണ്ട്. മരിച്ചാലും നിങ്ങൾ ജീവിക്കും. എന്നെ വിശ്വസിക്കുകയും മരിക്കുകയും ചെയ്യുന്നവനെ ഞാൻ വീണ്ടും ഉയർപ്പിക്കും. മരണത്തിനപ്പുറത്തേക്ക് നമ്മെ കൈപിടിച്ച് നടത്താൻ, എല്ലാ കണ്ണീരും ഒപ്പിയെടുക്കാൻ, എല്ലാ ദുഃഖങ്ങൾക്കും അറുതി വരുത്താൻ കഴിവുള്ളവനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, അങ്ങ് നൽകിയ വലിയ വാഗ്ദാനത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ വിശ്വാസത്തെ ഉറപ്പുള്ളതാക്കണമേ. പ്രത്യക്ഷമായി പ്രത്യാശയ്ക്ക് സാധ്യതയില്ലാത്ത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, മാറാത്ത രോഗങ്ങൾ ബാധിച്ചിരിക്കുന്നു, വീട്ടിൽ തീർക്കാനാവാത്ത കടത്തിന് അടിമയായിരിക്കുന്നു, എല്ലാവരും ഞങ്ങളെ ഒറ്റപ്പെടുത്തിയിരിക്കുന്നൊക്കെ തോന്നുമ്പോഴും അങ്ങ് ഞങ്ങളോട് കൂടെ ഉണ്ട് എന്നുള്ള ആ ബോധ്യം, എല്ലാവരും കൈവിടുമ്പോഴും ഞങ്ങളെ കൈവിടാതെ നിൽക്കുന്ന ഞങ്ങളുടെ സുഹൃത്ത്, എല്ലാവരും ഇറങ്ങിപ്പോകുമ്പോഴും പോകാതെ നിൽക്കുന്ന ഞങ്ങളുടെ കൂട്ടുകാരൻ അങ്ങ് അതാണെന്ന് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങനെയുള്ള വിശ്വാസം ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. പ്രത്യാശയോടെ ജീവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.